നളിനി കുമാരൻ പഠനക്കുറിപ്പ്. 1873 ഏപ്രിൽ 12 ചിറാൻകീഴ് താലൂക്കിൽ അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻ വിളാകം വീട്ടിലാണ് ആശാൻ ജനിച്ചത്. അച്ഛൻ നാരായണൻ പെരുങ്ങാടി, മലയാളത്തിലും തമിഴിലും നിപുണനായിരുന്നു. അമ്മ കാളിയമ്മ. ശ്രീനാരായണ ഗുരുവുമായി പരിചയപ്പെട്ടത് ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കവിത എഴുത്ത് ഒരു കമ്പമായി ആശാനിൽ രൂപപ്പെട്ടിരുന്നു. ആശാന്റെ സ്തോത്ര കവിതകൾ ഗുരുവിനെ അത്യധികം ആകർഷിച്ചു. ശൃംഗാര കവിതകളുടെ രചനകളിൽ ഇനി മുഴുകരുതെന്ന് ആശാനെ ഉപദേശിച്ചത് ഗുരുവാണ്. ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്നൊരു സുദൃഢമായ ബന്ധത്തിൻ്റെ തുടക്കമായിരുന്നു അത്. ശ്രീനാരായണ ഗുരുവിൻ്റെ തീരുമാനപ്രകാരം ഡോക്ടർ പൽപ്പുവാണ് ആശാന്റെ ഉപരിപഠനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. ബാംഗ്ലൂരിലെ ശ്രീ ശ്യാമരാജേന്ദ്ര സംസ്കൃത കോളേജിൽ ന്യായശാസ്ത്രം ഐച്ഛിക വിഷയമായെടുത്ത് ആശാൻ വളരെ ചെറുപ്പത്തിൽ നിന്നുപോയ തൻ്റെ പഠനം പുനരാരംഭിച്ചു. ഡോക്ടർ പൽപ്പുവിൻ്റെ കുടുംബാന്തരീക്ഷവും ബാംഗ്ലൂരിലെ ജീവിതവും ആശാന്റെ പ്രതിഭയെ കൂടുതൽ പ്രചോദനമാക്കി തീർക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചു. അക്കാലത്ത് ഡോക്ടർ പൽപ്പു കുമാരൻ ആശാനൊരു പേര് നൽകി, ചിന്നസ്വാമി. ന്യായവിദ്വാൻ എന്ന തർക്കശാസ്ത്ര പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച് സ്കോളർഷിപ്പിനർഹനായി 3 വർഷത്തോളം അദ്ദേഹം ബാംഗ്ലൂരിൽ പഠിച്ചു. തുടർന്ന് 1998 കൽക്കത്തയിലെ സംസ്കൃത കോളേജിൽ പ്രവേശനം ലഭിച്ചു. ന്യായശാസ്ത്രം, ദർശനം, വ്യാകരണം, കാവ്യം എന്നിവയും അതിനു പുറമെ ഇംഗ്ലീഷും അക്കാലത്ത് അദ്ദേഹം അഭ്യസിച്ചു. കൽക്കത്തയിലെ ജീവിതകാലം ഭൂരിഭാഗവും പഠനത്തിനും ഗ്രന്ഥപാരായണത്തിനുമായി ആശാൻ ചെലവഴിച്ചു. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും മറ്റു കൃതികൾ പുതിയൊരു ഓജസ് പരത്തുന്ന ബംഗാളി സാഹിത്യത്തിൻ്റെ നവോത്ഥാന കാലഘട്ടത്തിലായിരുന്നു ആശാൻ കൽക്കത്തയിലെത്തിയത്. ഈ കാവ്യാന്തരീക്ഷവും പുതിയ ചിന്താഗതിയും ആശാനിലെ കവിയെ സ്വാധീനിച്ചിട്ടുണ്ടാകും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആജ്ഞാനുസരണം കൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുമാരൻ ആശാൻ അരുവിപ്പുറത്ത് മടങ്ങിയെത്തി. ഈ കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും നേതൃത്വത്തിൽ SNDP യോഗം 1903 സ്ഥാപിതമാകുന്നത്. യോഗത്തിൻ്റെ സംഘടനാപരമായ ചുമതലകൾ ഗുരു ആശാനെയാണ് ഏൽപ്പിച്ചത്. ഏതാണ്ട് 16 വർഷക്കാലം അദ്ദേഹം ആ ചുമതല വഹിച്ചു. 1904 അദ്ദേഹം SNDP യോഗത്തിൻ്റെ മുഖപത്രമായ വിവേകോദയ മാസിക ആരംഭിച്ചു. SNDP യോഗം സെക്രട്ടറി എന്ന നിലയ്ക്ക് കേരളത്തിലെ പിന്നാക്ക സമുദായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി കുമാരൻ ആശാൻ വഹിച്ച പങ്ക് നിസ്തുലമാണ്. സ്വപ്നജീവിയായ കവി അല്ലായിരുന്നു അദ്ദേഹം. സാമൂഹിക യാഥാർത്ഥ്യങ്ങളുമായി നിരന്തരം ഇടപഴകിക്കൊണ്ട് അവയെ മാറ്റി തീർക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടുമാണ് അദ്ദേഹം ജീവിച്ചത്. ആശാന്റെ കവിതകൾക്ക് അസാധാരണമായൊരു ശക്തി വിശേഷം പ്രദാനം ചെയ്തത് ഈ സാമൂഹിക ബോധമാണ്. 1909 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായും ആശാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാള കവിതയിലെ ആധുനിക യുഗത്തിന് പിറവി കുറച്ചത് ആശാന്റെ വീണപ്പൂവാണ്. 1907 മിതവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഈ കാവ്യം അക്കാലത്ത് പ്രധാനപ്പെട്ട സാഹിത്യ മാസിക ആയ ഭാഷ പോഷണിയിലും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതോടുകൂടിയാണ് കവി എന്ന നിലയ്ക്ക് ആശാന്റെ സ്ഥാനം മലയാള സാഹിത്യ ലോകത്ത് ഉറച്ചത്. 1908 ആശാൻ നളിനി എഴുതാൻ ആരംഭിച്ചത്. 1911 ഒക്ടോബർ മാസത്തിൽ ഈ കൃതി പൂർത്തിയാക്കി പ്രസിദ്ധപ്പെടുത്തി. ഗതാനുഗതികത്വത്തെക്കാൾ നവാന വോലവ കൽപ്പനയിലാണ് കവികൾ അധികം ദൃഷ്ടി വെക്കേണ്ടതെന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് നളിനിക്ക് എ ആർ രാജ രാജവർമ്മ എഴുതിയ അവതാരിക നളിനിയോളം തന്നെ പ്രശസ്തി നേടിയിട്ടുണ്ട്. ലോകസാധാരണമല്ലാത്ത ഒരു സ്ത്രീ പുരുഷ പ്രേമത്തിൻ്റെ കഥയാണ് ഈ കഥാകാവ്യത്തിലെ പ്രതിപാദ്യം. പ്രേമകഥയിലെ നായികയുടെ പേരാണ് കാവ്യത്തിന് നൽകിയിട്ടുള്ളത്. അനാദൃശ്യമായ സ്നേഹം കാവ്യത്തിൻ്റെ പ്രധാനമായ ഭാവമായിരിക്കുന്നത് കൊണ്ട് ഒരു സ്നേഹം എന്നൊരു കാവ്യനാമം കൂടി ഈ കാവ്യത്തിനുണ്ട്. സ്ത്രീ പുരുഷ പ്രേമത്തിൻ്റെ ആത്യന്തിക രൂപമാണ് സംഭോഗ ശൃംഖാരമെന്ന് വിശ്വസിച്ചിരുന്ന നിയോ ക്ലാസിക് കാവ്യ പാരമ്പര്യത്തിൽ നിന്ന് മലയാള കവിതയ്ക്ക് മോചനമുണ്ടാകുന്നത് ഈ കാവ്യത്തിൻ്റെ പ്രചാരത്തോടെയാണ്. ആകെ 173 ശ്ലോകങ്ങളുള്ള ഈ കാവ്യത്തിലെ 166 ശ്ലോകങ്ങളും രഥോദ്ധത വൃത്തത്തിലാണ്. മാലിനിയിൽ നിന്നും വസന്ത തിലകത്തിൽ രണ്ടു പൃഥ്വിയിലും മന്ദാക്രാന്തയിലും ഓരോന്നും വീതവും ശ്ലോകങ്ങളാണ് ബാക്കിയുള്ളവ. നളിനിയുടെ കളിത്തോഴനായിരുന്ന ദിവാകരൻ യൗവനാരംഭത്തിൽ സ്വദേശം വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും നളിനി ദിവാകരനെ ജീവിതേശനായി കരുതി ആരാധിച്ചു. യൗവനയുക്തനായ മകളെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്താൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. തൻ്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടതറിഞ്ഞ് നളിനി തോഴിമാരോട് പോലും ആലോചിക്കാതെ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യയ്ക്ക് മുതിരുകയും ചെയ്തു. ജലപരപ്പിലേക്ക് കുതിച്ച അവളെ ഒരു താപസി രക്ഷപ്പെടുത്തി. ആ യോഗിനിയുടെ സംരക്ഷണത്തിൽ 5 വർഷക്കാലം അവൾ ആശ്രമത്തിൽ നിഷ്ഠയോടെ വസിച്ചു. അനന്തരം ഒരു സുപ്രഭാതത്തിൽ ഹിമവൽ സാനുവിൽ വെച്ച് കാക്ഷായ വേഷധാരിയായ ഒരു യോഗിയായി അവൾ ദിവാകരനെ കണ്ടെത്തി. പരസ്പരം മനസ്സിലാക്കിയ ശേഷം നളിനിയുടെ നിയമനിഷ്ഠയിൽ സന്തുഷ്ടനായ യോഗി വര്യൻ അവളെ അനുഗ്രഹിച്ച് യാത്രയേക്കാൻ ഒരുമ്പെട്ടു. തക്ഷണം പതിപ്രേമനിഷ്ഠമായ അവൾ ദൃഢമീപ ദാമ്പൂജ്യത്തിൻ്റെ സിമയുതു പോകില്ല ഞാൻ എന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സ്വയം സമർപ്പിച്ചു. അപ്പോൾ ആ യോഗ്യവരന് അവളോട് കാരുണ്യമുണ്ടാവുകയും മഹാവാക്യതത്വം അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. പരമമായ ബ്രഹ്മാനുഭൂതി ലയിച്ച് അവളിൽ നിന്ന് ഓം എന്ന നാദ വൈഖരിക്കൊപ്പം ഒരു ധാമവും മിന്നൽ പോലെ പോയി. പെട്ടിടാത്ത തന്നു തൻ്റെ മേനി വേർ പെട്ടിടാഞ്ഞത് യോഗി അറിയുകയും ചെയ്തു. നന്ദി.
പേജ് 76. സൂര്യകാന്തി, ജി ശങ്കരക്കുറുപ്പ്. 1901 June 3 എറണാകുളം ജില്ലയിലെ കാലടിയിൽ നായത്തോട് ഗ്രാമത്തിൽ ശങ്കരവാര്യയുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായാണ് ശങ്കരക്കുറുപ്പ് ജനിച്ചത്. സ്കൂൾ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജിൽ ദീർഘകാലം മലയാളം അധ്യാപകനായി പ്രവർത്തിച്ചു. സമസ്ത കേരള സാഹിത്യ പരിഷത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ലഭിച്ചത്. ജി എന്ന ഏകാക്ഷരനാമം കൊണ്ട് ആദരവോടെ മലയാളികൾ വിളിക്കുന്ന ശങ്കരക്കുറുപ്പ് തനിക്ക് ലഭിച്ച ഈ സമ്മാനത്തുക കൊണ്ട് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഓടക്കുഴൽ അവാർഡ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമികളുടെ അവാർഡുകളും പത്മവിഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. 100 ആണ്ടുകാലം മലയാള സാഹിത്യ രംഗത്ത് നിറസാന്നിധ്യമായ അദ്ദേഹം 1978 February 2 അന്തരിച്ചു. സാഹിത്യ കൗതുകം 4 ഭാഗം. സൂര്യകാന്തി, നവാതിഥി, പൂജാപുഷ്പം, ചെങ്കതിരുകൾ, നിമിഷം, മുത്തുകൾ, വനഗായകൻ, ഇതളുകൾ, പഥികന്റെ പാട്ട്, അന്തർദാഹം, വെള്ളിൽ പറവകൾ, ഓടക്കുഴൽ, വിശ്വദർശനം, മൂന്നരുവിയും ഒരു പുഴയും, ജീവനസംഗീതം, മധുരം, സൗമ്യം, ദീപ്തം, സാധ്യരാഗം, ജീവിത തിരഞ്ഞെടുത്ത കവിതകൾ എന്നീ കവിതാ സമാഹാരങ്ങളും ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥയും ഗദ്യോപഹാരം ലേഖമാല മുത്തും ചിപ്പിയും രാക്കുവിലുകൾ ജിയുടെ നോട്ട്ബുക്ക് ജിയുടെ ഗദ്യലേഖനങ്ങൾ എന്നീ ലേഖന സമാഹാരങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. ഉമർ ഖയ്യാമിൻ്റെ റുബായിയാത്തിന് വിലാസലഹരി എന്ന തർജ്ജമയും കാളിദാസൻ്റെ മേഘദൂതത്തിന് മേഘഛായ എന്ന തർജ്ജമയും ഭാസൻ്റെ മധ്യമ വ്യായോഗ വിവർത്തനവും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ്. ഇളം ചുണ്ടുകൾ, ഓലപ്പീപ്പി, കാറ്റേവ കടലേവ, ജിയുടെ ബാലകവിതകൾ എന്നിവ കുട്ടികൾക്ക് വേണ്ടിയുള്ള കൃതികളാണ്. ആധുനിക കവിത്രയത്തിൻ്റെ പിന്മുറക്കാരനായി വന്ന കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. തൻ്റെ മുൻതലമുറയിൽപ്പെട്ട കവികളുടെ സ്വാധീനവും ടാഗോർ കൃതികളുമായുള്ള ഹൃദയബന്ധവും പാശ്ചാത്യ കവിതകളുമായുള്ള സമ്പർക്കവും ജിയുടെ കാവ്യവ്യക്തിത്വത്തിൽ പ്രതിഫലിച്ചതായി കാണാം. യോഗാത്മകാനുഭൂതികൾക്കുള്ള പ്രാധാന്യം, മരണബോധം, ആധ്യാത്മിക ആസ്തിക്യം, മാനുഷിക ദർശനം, പ്രതീകാത്മകമായ കാവ്യഭാഷ തുടങ്ങിയവ ജി കവിതകളുടെ സവിശേഷതകളാണ്. 1933 സൂര്യകാന്തി എന്ന കവിത ഉൾക്കൊള്ളുന്ന കാവ്യസമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. സൂര്യകാന്തി പൂവിന് സൂര്യനോട് തോന്നിയ പ്രണയത്തെ പൂവിൻ്റെ തന്നെ ആഖ്യാനത്തിലൂടെ കാൽപ്പനികമായി ആവിഷ്കരിക്കുന്ന കവിതയാണിത്. സൂര്യകാന്തിക്ക് കവി ഇവിടെ മാനുഷികഭാവം നൽകുന്നു. കേവലം നിസ്വയായ ഒരുവൾക്ക് ശുദ്രമാം പുഷ്പം നിർഗന്ധപുഷ്പം എന്ന് കവി ഉന്നതിയിൽ വിരാജിക്കുന്ന, അതായത് സർവസന്നുതൻ സവിതാവ് ഒരുവനോട് പ്രണയം തോന്നുന്നു. അവൻ്റെ വിദൂര ദർശനം പോലും മതി അവളെ സംതൃപ്തിയാക്കാൻ. പരകോടിയിൽ ചെന്ന പാവനമായ ദിവ്യ സ്നേഹമാണ് തൻ്റേതെന്നും ഒരു ശക്തിക്കും അത് തകർക്കുവാനാവില്ലെന്നും അവൾ വ്യക്തമാക്കുന്നു. മാമകപ്രേമം നിത്യമൂകമായിരിക്കട്ടെ, കോമളനവിടുന്നതൂഹിച്ചാലൂഹിക്കട്ടെ, എന്നും സ്നേഹിക്കാൻ കഴിയുക എന്നതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഫലമെന്നും ആത്മനിർവൃതിയോടെ അവൾ വെളിപ്പെടുത്തുന്നു. ആദിനി അനുജത്തി എന്ന് സൂര്യൻ അവളെ അഭിസംബോധന ചെയ്തെങ്കിലും അവൻ തന്നിൽ അനുരക്തനാണെന്ന കാര്യത്തിൽ അവൾക്കു സംശയമില്ല. വളരെ പണിപ്പെട്ടാണെൻ്റെ മേൽ നിന്നും ദേവൻ തളരും സുരക്തമാം കൈയെടുത്തതും ന്യൂനം എന്ന് തെളിവ് നിരത്തുന്നു. നാളെ നിലത്ത് വീണുകിടക്കുന്ന തന്നെ കാണുമ്പോൾ വേർപാട് താങ്ങാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്നുണ്ടാകും തൻ്റെ കാമുകൻ എന്ന കാര്യത്തിൽ അവൾക്ക് ഉറപ്പുണ്ട്. സൂര്യൻ, സൂര്യകാന്തി എന്നീ ബിംബങ്ങളിലൂടെ ആവിഷ്കൃതമാക്കുന്ന ഈ പ്രണയം ഗഹനമായ ആസ്വാദന സാധ്യതകൾ അനുവാചകന് തുറന്നു തരുന്നുണ്ട്. പേജ് 78. മണിനാഥം, ഇടപ്പള്ളി രാഘവൻപിള്ള. എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ നീലകണ്ഠൻ പിള്ളയുടെയും മീനാക്ഷിയുടെയും മകനായി 1909 മെയ് 30 രാഘവൻപിള്ള ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ട്യൂഷൻ മാഷായി ജോലി നോക്കി. പിന്നീട് ഭാഷാഭിവർദ്ധിനി ബുക്ക് ഡിപ്പോയിലും ശ്രീമതി, കേരളകേസരി എന്നീ പത്രങ്ങളിലും പ്രവർത്തിച്ചു. ക്ലേശഭരിതമായിരുന്നു ഇടപ്പള്ളിയുടെ ജീവിതം. കവിയുടെ ബാല്യത്തിൽ തന്നെ അമ്മ മരണമടഞ്ഞിരുന്നു. പിതൃവാത്സല്യത്തിൻ്റെ അഭാവം, രണ്ടാനമ്മയുടെ ക്രൂരത, നിഷ്ഫലമായ പ്രേമം, സാമ്പത്തിക പരാധീനത, ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക് എത്തിക്കുകയാണുണ്ടായത്. 1936 ജൂലൈ 21 തൻ്റെ 27-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചു. 96 കവിതകളും 2 ചെറുകഥകളും ഏതാനും ഉപന്യാസങ്ങളും ഇടപ്പള്ളി രചിച്ചിട്ടുണ്ട്. തുഷാരഹാരം 1935, ഹൃദയസ്മിതം 1936, നവസൗരഭം 1936 എന്നിവ കവിയുടെ ജീവിതകാലത്ത് തന്നെ പ്രസിദ്ധീകൃതങ്ങളായ കാവ്യസമാഹാരങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം 1944 കേസരി ബാലകൃഷ്ണപിള്ളയുടെ അവതാരികയോടെയാണ് മണിനാഥം ഇറങ്ങുന്നത്. 1946 ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കൃതികൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ സമ്പൂർണ്ണ സമാഹാരമായി ചങ്ങമ്പുഴ പ്രസിദ്ധീകരിച്ചു. ഇടപ്പള്ളിയുടെ വിയോഗത്തിൽ ചങ്ങമ്പുഴ എഴുതിയ കൃതിയാണ് രമണൻ. പേജ് 79. ഇടപ്പള്ളി കവിതകൾ എന്ന പേരിലാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയും ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയും അറിയപ്പെട്ടിരുന്നത്. ഇവർ സമകാലീനരും സുഹൃത്തുക്കളുമായിരുന്നു. ഒരേ നെട്ടിൽ വിരിഞ്ഞ രണ്ടു സുരഭിലകുസുമങ്ങൾ എന്ന് കേരള സാഹിത്യത്തിൽ ഉള്ളൂർ ഇവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് റൊമാൻറ്റിക് കവിതകളുടെ രീതി സ്വീകരിച്ച് കലാചാതുരതയോടെ ആത്മാവിഷ്കാര പ്രധാനങ്ങളായ കവിതകൾ എഴുതി മലയാള കവിതയെ ഇവർ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ചു. സമാന സാഹചര്യത്തിൽ വളർന്നവരാണെങ്കിലും ചങ്ങമ്പുഴയിൽ നിന്ന് വ്യത്യസ്തനായ ഇടപ്പള്ളി ലജ്ജാലുവും മിതഭാഷയും അന്തർമുഖനുമായിരുന്നു. മരണാഭിമുഖ്യം, പ്രണയാതുരത, വിഷാദാത്മകത്വം, ആത്മാനുരാഗം തുടങ്ങിയവയാണ് ഇടപ്പള്ളി കവിതകളുടെ പ്രധാന സവിശേഷത. ഹതാശമായ ലോകജീവിതവും ദയാരഹിതമായ സമൂഹനീതിയും ഏൽപ്പിച്ച കൊടിയ പീഡകളിൽ നിന്നുള്ള രക്ഷപ്പെടലായാണ് മനോഹരമായ കാൽപ്പനിക കവിതകൾ അദ്ദേഹം എഴുതിയത്. 1930കളിലെ ജീവിതാവസ്ഥ ലോകത്ത് പൊതുവായി വേദനയും തകർച്ചയും നിറഞ്ഞതായിരുന്നു. ആ കാലത്തിൻ്റെ വേദനകളുമായി കൂട്ടിക്കലർത്തിയതോടെയാണ് ഇടപ്പള്ളിയുടെ ജീവിതങ്ങളിൽ അസാധാരണമായ ഒരു വിഷാദ ദർശനം രൂപപ്പെട്ടത്. അത് മലയാള കവിതയുടെ രൂപഭാവങ്ങളെയാകെ മാറ്റിമറിക്കുകയും ചെയ്തു. ഇടപ്പള്ളിയുടെ ഏറ്റവും പ്രശസ്തമായ ഭാവകാവ്യം മരിക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് എഴുതിയ മണിനാഥമാണ്. 1936 ജൂലൈ 6 മാതൃഭൂമി ആഴ്ചപതിപ്പിലാണ് ഈ കവിത പ്രസിദ്ധീകരിച്ചത്. കവിയുടെ ജീവത്യാഗത്തിൻ്റെ വ്യക്തമായ സൂചനകൾ ഇതിലുണ്ട്. സ്വയം ഹത്യയിലൂടെ തൻ്റെ ജീവിതത്തെ സാർത്ഥകമാക്കുന്ന ഒരു കാമുകനെയാണ് കവിത അവതരിപ്പിക്കുന്നത്. യഥാർത്ഥ ലോകം അസ്വാതന്ത്ര്യത്തിൻ്റെ വിഷബീജങ്ങളാൽ മലീമസമായിരിക്കുന്നു. നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയോട് അത് പ്രകടിപ്പിക്കാനുള്ള ശേഷിയില്ലാതെ പിരിയുകയാണിത. ഞാനൊരധകൃതൻ, കരയുവാനായി പിറന്നൊരു കാമുകൻ എന്ന് തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തുന്നു.
പേജ് നമ്പർ 80. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിനൊടുവിൽ ലോകത്തിന്റെ അതിവിചിത്രമായ നൃത്തശിക്ഷാക്രമം കണ്ട് അത്ഭുതപ്പെട്ട് സ്വയം പിന്മാറാനേ അയാൾക്കാവുന്നുള്ളൂ. നാട്യം നിറഞ്ഞ ഈ ലോകത്തിന് താൻ പാകമല്ല എന്നും സ്വപ്നങ്ങൾ തകർന്ന് താൻ ജീവിച്ചിരിക്കുക എന്നത് മരണമാണെന്നും അയാൾ തിരിച്ചറിയുന്നു. ഇത്രമേൽ ക്രൂരമായ ഒരു മരണജീവിതത്തിന് തന്നെ വിട്ടുകൊടുക്കാതെ ഏറ്റവും അടുത്ത നിമിഷം തന്നെ സ്വയം മരണത്തെ മധുരമായി ഏറ്റുവാങ്ങുകയാണ് നല്ലതെന്ന് തീരുമാനിക്കുന്നു. തന്റെ പ്രണയത്തെ സാക്ഷിയാക്കി അവൾക്കു മംഗളം നേർന്നുകൊണ്ട് അയാൾ വിട വാങ്ങുന്നു. അഴലിലാനന്ദലേശമിട്ട് മെഴുകിയെടുത്ത മേട കുടില് കൊട്ടാരമാകാൻ ഉയരുന്നു. കടലിരമ്പുന്നു കൈത്തോടിലെത്തുവാൻ തുടങ്ങി നിരവധിയായ കാവ്യകൽപ്പനകളാൽ സമ്പന്നമാണ് ഈ കവിത. പ്രണയത്തിനുവേണ്ടി ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന കാമുകനിലൂടെ കാൽപ്പനികതയുടെ എല്ലാ ഭാവഹാവാദികളും ഈ കവിത അനുഭവവേദ്യമാക്കുന്നുണ്ട്. അതാവട്ടെ മലയാള കവിതയ്ക്ക് തികച്ചും നൂതനമായ ആത്മാനുഭവത്തിന്റെ ഒരു ലോകം തുറന്നിട്ടു തരുകയും ചെയ്തു. കലോപാസകൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമാരനെല്ലൂരിൽ ജനിച്ചു. അമേറ്റൂർ അക്കിത്തത്തുമനയിൽ വാസുദേവൻ നമ്പൂതിരിയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനവുമാണ് മാതാപിതാക്കൾ. ബാല്യത്തിൽ സംസ്കൃതവും സംഗീതവും ജ്യോതിഷവും പഠിച്ചു. 1946 മുതൽ 3 ഉണ്ണിനമ്പൂതിരിയുടെ പ്രസാധകനായി അദ്ദേഹം സമുദായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി. പത്രപ്രവർത്തകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. മംഗളോദയം, യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1956 മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിന് സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി പ്രവർത്തിച്ച അദ്ദേഹം 1975 ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്ററായി. 1985 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ബലിദർശനം, അരങ്ങേറ്റം, മധുവിധു, പണ്ടത്തെ മേൽശാന്തി, പഞ്ചവർണക്കിളി, അമൃതഗാധിക, കളിക്കുട്ടിൽ, മാനസപൂജ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ. കലയെ ഉപാസിക്കുന്ന കലാകാരൻ തന്റെ സമൂഹത്തിൽ കലയ്ക്കുള്ള ഇടത്തെ എങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ഈ കവിത ഓർമ്മിപ്പിക്കുന്നു. കാൽപ്പനിക ലോകത്തിലെ കലാകാരന്റെ ഞാനെന്ന മഹാത്ഭുതത്തെ അദ്ദേഹം ഈ കവിതയിലൂടെ പകൽ വെളിച്ചത്തിൽ പച്ചമണ്ണിൽ നിർത്തിക്കാണിച്ചു തരുന്നു. സമകാല സമൂഹ ജീവിതത്തിന്റെ സ്ഥിതികളെയും ഗതികളെയും ച്യുതികളെയും അവയെല്ലാം കൂടി സംഭരിച്ചു നൽകിയ വ്യഥകളെയും ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ കവിതയിൽ ഉൾക്കൊള്ളുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കലാകാരൻ സമൂഹം നൽകുന്ന അധിക പദവിയെ സാധാരണക്കാരനിൽ നിന്ന് അവനെ വ്യത്യസ്തനാക്കുന്ന ആ കഴിവിനെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതിന്റെ കെടുതികളിലേക്കാണ് ഈ കവിത വിരൽ ചൂണ്ടുന്നത്. കലോപാസകൻ അവൻ ജീവിക്കുന്ന കാലത്തിന്റെ കൂടെ ഉപാസകനായിരിക്കണം. സമൂഹത്തിന്റെ അനിവാര്യതകളെ തിരിച്ചറിയുവാനുള്ള കഴിവ് കലയ്ക്ക് വേണമെന്ന് ഈ കവിത പ്രഖ്യാപിക്കുന്നു. കുതിരക്കൊമ്പ്, അയ്യപ്പ പണിക്കർ, 1930 മുതൽ 2006 വരെ. 1930 സെപ്റ്റംബർ 12 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലം കരയിലായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജനനം. അച്ഛൻ ഇ നാരായണൻ നമ്പൂതിരി, അമ്മ മീനാക്ഷി അമ്മ. കാവാലം ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ, NSS മിഡിൽ സ്കൂൾ, മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA PhD ബിരുദങ്ങൾ നേടി. കോട്ടയം CMS കോളേജ്, തിരുവനന്തപുരം MG കോളേജ്, കേരള സർവകലാശാല എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തയാൾ എന്ന നിലയിലാണ് അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത്. നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ചു. ഒട്ടേറെ വിശ്വസാഹിത്യ സമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിന്റെ ആഗോള പതിപ്പായിരുന്നു. പ്രഗത്ഭനായ അധ്യാപകൻ, വിമർശകൻ, ഭാഷാപണ്ഡിതൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. നാടകം, ചിത്രരചന, സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും സാന്നിധ്യമറിയിച്ചിരുന്നു. അയ്യപ്പ പണിക്കരുടെ കൃതികൾ 4 ഭാഗം: കുരുക്ഷേത്രം, പൂക്കാതിരിക്കാൻ എനിക്കാവില്ല, ഗോത്രയാനം, മയക്കോവിസ്കിയുടെ കവിതകൾ, വിവർത്തനം, ക്യൂബൻ കവിതകൾ, മൃത്യുപൂജ, കുടുംബപുരാണം, ഹേ ഗഗാറിൻ, പൂച്ചയും ഷേക്സ്പിയറും, വിവർത്തനം തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതകൾ. കഥ കേൾക്കാനുള്ള താൽപര്യം മനുഷ്യന് ജന്മസിദ്ധമാണ്. തനിക്ക് ചുറ്റും എന്തു നടക്കുന്നു എന്നറിയുവാനുള്ള തടയാനാവാത്ത ജിജ്ഞാസ മനുഷ്യനെ കഥാശ്രവണ കൊതുകിയാക്കി. മനുഷ്യ സംസ്കാരത്തിൽ കഥകൾക്കും കഥ പറച്ചിലിനുമുള്ള ഇടത്തെ സ്ഥാനപ്പെടുത്തുകയാണ് ഈ കവിത. കഥയുടെ ഭാവനാലോകം മനുഷ്യന് നൽകുന്ന ഉൾക്കാഴ്ചകൾ അവന്റെ ജീവിതയാത്രയിൽ വെളിച്ചമാകുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഗുണപാഠകഥകൾ, അറബിക് കഥകൾ, പഞ്ചതന്ത്രം കഥകൾ, നാടോടിക്കഥകൾ തുടങ്ങിയവ. പക്ഷേ കഥയുടെ ഭാവനയിൽ നഷ്ടമാകുന്ന യാഥാർത്ഥ്യത്തിന്റെ കൊമ്പാണ് ഇനിയുള്ള കാലത്തിന് വേണ്ടതെന്ന് കവി പറയുന്നു. കഥ പറച്ചിൽ മനുഷ്യ സംസ്കാരം നിലനിൽക്കുന്നതുവരെ തുടരുന്ന ഒരു പ്രക്രിയയാണ്. കാലം ആവശ്യപ്പെടുന്ന കഥകൾ പറയുകയാണ് വേണ്ടതെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. വാടിയ പൂവുകളോട് കഥ പറയുന്ന കാലം അസ്തമിച്ചെന്നും വിടരാനിരിക്കുന്ന പൂവുകളോടാണ് ഇനി കഥ പറയേണ്ടതെന്നും കഥ പറച്ചിലിൽ കാലത്തിന്റേതായ ജാഗ്രത പുലർത്തണമെന്നും ഈ കവിത ഓർമ്മിപ്പിക്കുന്നു. കഥ പറച്ചിലിലെ കഥയില്ലായ്മ ആഖ്യാനത്തിന്റെ സാധ്യതയായി വളരണം. അതാണ് ഈ കാലം ആവശ്യപ്പെടുന്ന കഥ. പുത്തൻചൊല്ല്, ആറ്റൂർ, 1930 മുതൽ 2019 വരെ. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ആറ്റൂർ എന്ന ഗ്രാമത്തിൽ 1930 ഡിസംബർ 27 കൃഷ്ണൻ നമ്പൂതിരിയുടെയും അമ്മിണിയമ്മയുടെയും മകനായാണ് ആറ്റൂർ രവിവർമ്മ ജനിച്ചത്. മലയാളത്തിലെ പ്രമുഖനായ കവിയും വിവർത്തകനുമാണ് അദ്ദേഹം. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിലിൽ 2002 മുതൽ 2007 വരെ അംഗമായിരുന്നു. 1976 മുതൽ 1981 വരെ കോഴിക്കോട് സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. 1996ൽ ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ ഭാഗം 1, ആറ്റൂർ രവിവർമ്മയുടെ കവിതകൾ ഭാഗം 2 എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട കവിതാ സമാഹാരങ്ങൾ. ജെ ചില കുറിപ്പുകൾ, ഒരു പുളിമരത്തിന്റെ കഥ, നാളെ മറ്റൊരു നാൾ മാത്രം, പുതുനാനൂറ് തുടങ്ങി നിരവധി കൃതികൾ തമിഴിൽ നിന്ന് മലയാളത്തിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുണ്ട്. പുതിയ കാലത്തിനോട്, യുവതലമുറയോട് പഴയ കാലത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് തീർത്തും പുതിയതായ ഒരു ജീവിതം, സംസ്കാരം, സമൂഹം പടുത്തുയർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശയം. പഴയ കാലത്തിന്റെ പ്രതാപത്തിൽ അഭിരമിച്ചിരിക്കുന്നത് പുതുകാലത്തിന്റെ വളർച്ചാഗതിയെ തടസ്സപ്പെടുത്തുമെന്നും, എന്നാൽ പഴമയിൽ നിന്ന് പൂർണമായ വിടുതലല്ല പുതിയ കാലത്തിന്റെ ആവശ്യമെന്നും, പഴയതും പുതിയതും കൂടിക്കലർന്ന ഒരു പുത്തൻ ചൊല്ലാണ് പുതിയ തലമുറയുടെ വളർച്ചാഗതിയെ നിയന്ത്രിക്കേണ്ടതെന്ന കവിയുടെ ജാഗ്രതയുമാണ് ഈ കവിത. അമ്മയെ കുളിപ്പിക്കുമ്പോൾ, സാവിത്രി രാജീവൻ, 1956. 1956 ആഗസ്റ്റ് 22 ഏറനാട് താലൂക്കിൽ വീട്ടിക്കാട്ട് ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിന്റെയും മകളായി സാവിത്രി ജനിച്ചു.
പൂക്കോട്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, മലപ്പുറം ഗവൺമെന്റ് കോളേജ്, തിരുവനന്തപുരം വിമൻസ് കോളേജ്, MS യൂണിവേഴ്സിറ്റി ബറോഡ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷ്, സ്വീഡിഷ് തുടങ്ങിയ വിദേശ ഭാഷകളിലും കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കാലചരിത്ര അധ്യാപികയായിരുന്നു. 2009ൽ കേരള ചലച്ചിത്ര അക്കാദമിയിലെ ജൂറി അംഗമായിരുന്നു. ലളിതകലാ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റായും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഉപദേശക സമിതി അംഗം എന്ന നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മികച്ച ചിത്രകാരി കൂടിയായ സാവിത്രി രാജീവന്റെ ഏകാംഗ ചിത്ര പ്രദർശനം ഡൽഹി രവീന്ദ്രഭവൻ ആർട്ട് ഗാലറിയിൽ നടന്നിട്ടുണ്ട്. ചിത്രകാരി TK പത്മിനിയെക്കുറിച്ചുള്ള കലാനിരൂപണം, അമ്മയെ കുളിപ്പിക്കുമ്പോൾ കവിതോപഹാരം, സാവിത്രി രാജീവന്റെ കവിതകൾ, സഞ്ചാരിയുടെ താണുപോയ വീട് കഥാസമാഹാരം, ദേഹാന്തരം കഥാസമാഹാരം, ചെരിവ് കഥാസമാഹാരം എന്നിവയാണ് പ്രധാന കൃതികൾ. മനുഷ്യ ഉടൽ ഒരു രഹസ്യ ഭൂഖണ്ഡമല്ല, അത് ഉയിരിന്റെ സത്യമാണ്. അതിലെ സത്യമാണ് കവികൾ തിരയേണ്ടത്. എഴുത്തിലായാലും ജീവിതത്തിലായാലും സ്ത്രീകൾ സ്വയം പര്യാപ്തരായിരിക്കണം. കേവലം വികാരങ്ങൾക്ക് മാത്രം അടിമപ്പെടുന്നവളല്ല സ്ത്രീകൾ. അവൾ അനുഭവിച്ച വികാരങ്ങളാണ് അവൾക്ക് കരുത്തു നൽകുന്നത്. അത് ശരിയായ വിധത്തിൽ സംക്രമിപ്പിക്കാനുള്ള പരിശീലനമാണ് സ്ത്രീകൾ നേടേണ്ടത് എന്ന ശക്തമായ കാഴ്ചപ്പാടുള്ള കവിയാണ് സാവിത്രി രാജീവൻ. ഉൾക്കരുത്തുള്ള സ്ത്രീയെയാണ് അവളുടെ വികാരങ്ങളെ, കഴിവുകളെ, ഓർമ്മകളെയാണ് അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയിൽ ആവിഷ്കരിക്കുന്നത്. സ്വയം പര്യാപ്തയായ ഒരു സ്ത്രീയെ, അവളുടെ കാഴ്ചകളെ ഒരു സമൂഹം ഒന്നടങ്കം എങ്ങനെയാവണം നോക്കിക്കാണേണ്ടതെന്ന് അവർ പറയാൻ ശ്രമിക്കുന്നു. സ്ത്രീയുടെ ഉടലിന് അമിത പ്രാധാന്യം നൽകിയിരുന്ന ഈ കാലത്ത് അവളുടെ ആത്മാവിന് അവൾ അർഹിക്കുന്ന തരത്തിൽ എങ്ങനെ പരിഗണന നൽകാം എന്ന ആലോചനയിൽ നിന്നാണ് ഈ കവിത വരുന്നത്. സ്ത്രീയുടെ എഴുത്തിനെ, അവളുടെ ജീവിതത്തെ ഏറെ സംശയത്തോടെയും അതിലേറെ പ്രശംസയോടെയും നോക്കിക്കാണുന്ന ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ് ഈ കവിത. അമ്പ, കുട്ടിക്കൃഷ്ണ മാരാർ, 1900 മുതൽ 1973 വരെ. കരിക്കാട്ട് മാരാത്ത് കൃഷ്ണമാരാരുടെയും തൃപ്രങ്ങോട്ട് കിഴക്കേ മാരാത്ത് ലക്ഷ്മി വാരസ്യാരുടെയും പുത്രരായി ജനിച്ചു. കേരളത്തിലെ പ്രമുഖ സാഹിത്യ വിമർശകനും ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്നു കുട്ടിക്കൃഷ്ണമാരാർ. കുട്ടിക്കൃഷ്ണമാരാർ ആദ്യം എഴുതിയ കൃതി സാഹിത്യഭൂഷണം 1928 ആണ്. പ്രമാണങ്ങൾ നിരത്തിവെച്ച് സാഹിത്യമൂല്യം നിർണയിക്കുന്ന നിരൂപണ സമ്പ്രദായത്തെ മാരാർ ശക്തിയുക്തം എതിർത്തു. സാഹിത്യം വിദ്യയാണെന്ന മാരാരുടെ വാദവും വലിയ വിവാദങ്ങൾക്ക് കാരണമായി. പുരോഗമന സാഹിത്യത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും എതിർചേരിയിലായിരുന്നു അദ്ദേഹം. യൂറോപ്യൻ ഭാഷകളുമായി മാരാർക്ക് പരിചയമില്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരൂപണത്തിൽ പ്രത്യക്ഷമായി അവയുടെ സ്വാധീനം കാണുന്നില്ല. സൈദ്ധാന്തികമായി ഉറച്ച അടിത്തറയുണ്ടായിരുന്നിട്ട് പോലും മാരാർ പ്രയുക്തി നിരൂപണം അധികം എഴുതിയില്ല. കല കലയ്ക്ക് വേണ്ടിയാവണം എന്ന് വാദിച്ച നിരൂപകനാണ് മാരാർ. ഭാരത പര്യടനം, രാജാങ്കണം, കലാജീവിതം തന്നെ, കൈവിളക്ക്, സാഹിത്യവിദ്യ, മലയാള ശൈലി, വൃത്തശില്പം, സാഹിത്യഭൂഷണം, ഗീതാ പരിക്രമണം എന്നിവയാണ് പ്രധാന കൃതികൾ. കുട്ടിക്കൃഷ്ണ മാരാറുടെ ഏറെ ചർച്ചയും വിവാദവും ഉണ്ടാക്കിയ കൃതിയാണ് ഭാരത പര്യടനം. 1948 ഈ കൃതി പുറത്തിറങ്ങുന്നത്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കഥാസന്ദർഭങ്ങളെ ഈ പുസ്തകത്തിൽ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. ഈ അമാനുഷർ എന്ന് കരുതുന്ന കഥാപാത്രങ്ങളെ മനുഷ്യരായി അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ശക്തി ദൗർബല്യങ്ങൾ മാരാർ തുറന്നു കാണിക്കുന്നു. ധർമ്മബോധം, ആസ്തിക്യബോധം, യുക്തിബോധം, സൗന്ദര്യബോധം ഇവയുടെ പശ്ചാത്തലത്തിലാണ് ഈ പുനർവായന. കഥാപാത്ര പഠനങ്ങളാണ് ഇതിലുള്ളത്. കഥാപാത്രത്തിൻ്റെ പശ്ചാത്തലത്തിലൂടെ ഇതിവൃത്തം, ഭാവശില്പം, കാവ്യാത്മകമായ രസം ഇവയിലേക്ക് വീക്ഷണങ്ങളെത്തുന്നു. മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ് അംബ, കാശി മഹാരാജാവിൻ്റെ പുത്രി. കാശി മഹാരാജാവ് തൻ്റെ 3 പെൺമക്കൾക്കായി നടത്തിയ സ്വയംവരത്തിനിടയിൽ ഹസ്തിനപുര രാജാവായ വിചിത്രവീര്യന് വേണ്ടി ഭീഷ്മർ ശക്തിയുപയോഗിച്ച് അംബയെയും സഹോദരിമാരായ അംബിക, അംബാലിക എന്നിവരെയും പിടിച്ചുകൊണ്ട് പോരുകയായിരുന്നു. എന്നാൽ സാല്വ രാജാവിൽ അനുരക്തിയാണ് അംബ എന്ന് തിരിച്ചറിഞ്ഞ ഭീഷ്മർ അവളെ സകല ആദരവോടും കൂടി അദ്ദേഹത്തിനരികിലേക്ക് പറഞ്ഞയച്ചു. വീരമാനിയായ സാൽവൻ അവളെ സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ ഭൂമിയിൽ മറ്റൊരു സ്ത്രീക്കും നേരിട്ടിട്ടില്ലാത്ത കൊടിയ വിഷമത്തിൽപ്പെട്ട അംബ തൻ്റെ ഈ അനുഭവത്തിന് കാരണക്കാരനായ ഭീഷ്മരോട് പകരം വീട്ടണമെന്ന് ആഗ്രഹിച്ചു. വീരാധിവീരനായ ഭീഷ്മരെ ജയിക്കാൻ തപസ് ചെയ്ത് ശക്തി നേടുകയാണ് പോംവഴി എന്ന് മനസ്സിലാക്കി പുണ്യാശ്രമത്തിൽ തപസ് ആരംഭിച്ചു. അവിടെ വന്നെത്തിയ പരശുരാമൻ ശിക്ഷ്യനായ അകൃതവർണന്റെ നിർദ്ദേശപ്രകാരം ഭീഷ്മരെ വകവരുത്താൻ അംബ തീരുമാനമെടുത്തു. പരശുരാമനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ അംബയ്ക്ക് ആ ജന്മത്തിൽ പ്രതികാരം ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അടുത്ത ജന്മത്തിൽ ധ്രുവസന്തതിയായ ശിഖണ്ഡിയായി വളർന്ന് ഭാരതയുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത് ഈ അംബയാണ്. അകൃതവർണനും പരശുരാമനും അനർഹമായി ഇടപെട്ടതുകൊണ്ടാണ് അംബ ഭീഷ്മരുടെ നേർക്കുള്ള വെറും പ്രതികാര മൂർത്തിയായി മാറിപ്പോയത് എന്ന് അംബയുടെ കഥാപാത്രത്തെ ഈ ലേഖനം വീണ്ടെടുക്കുന്നു. ഇതിഹാസങ്ങളാൽ ആഘോഷിക്കപ്പെട്ട പുരുഷ കഥാപാത്രങ്ങൾ അബലകളായ സ്ത്രീകളോട് ചെയ്ത നെറികേടുകൾ, രാമൻ ശൂർഭണകയോട്, ഭീഷ്മർ അംബയോട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിത്രവൃത്തി നിരോധനം ചെയ്ത യോഗികളെപ്പോലും ചില ചിത്തവൃത്തികൾ കണ്ടാലറിയാത്ത രൂപാന്തരങ്ങളിലൂടെ ദുർമാർഗത്തിലേക്ക് വലിച്ചെഴിച്ചേക്കുമെന്ന് കാണിക്കുകയാണ് ഈ അംബോപാഖ്യാനത്തിലെ ഉപനിഷത്ത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. കാളിദാസനും കാലത്തിൻ്റെ ദാസൻ, ജോസഫ് മുണ്ടശ്ശേരി, 1903 മുതൽ 1977 വരെ. തൃശ്ശൂരിലെ കണ്ടശ്ശാംകടവിൽ 1903 ജൂലൈ 17 ജനിച്ചു. കണ്ടശ്ശാംകടവിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ഊർജതന്ത്രത്തിൽ ബിരുദവും പിന്നീട് സംസ്കൃതത്തിലും മലയാളത്തിലും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. മലയാളത്തിലെ സാഹിത്യകാരനും പ്രശസ്തനായ നിരൂപകനുമായിരുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കാവ്യപീഠിക, മാനദണ്ഡം, മാറ്റൊലി, മനുഷ്യകഥാനുഗായികൾ, രാജരാജന്റെ മാറ്റൊലി, നാടകാന്തം, കവിത്വം, കരിന്തിരി, രൂപഭദ്രത, സാഹിത്യ സമീക്ഷ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിരൂപണ കൃതികൾ. കൊഴിഞ്ഞ ഇലകൾ ഭാഗം 1, 2 അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. കവി സാമൂഹ്യ ജീവിയാണ് അല്ലെങ്കിൽ സാഹിത്യകാരൻ സാമൂഹ്യ ജീവിയാണ് എന്നൊക്കെ പറയുമ്പോൾ പലരും ക്ഷോഭിക്കാറുണ്ട്. നാൻ ഋഷിഹ കവി എന്നതാണ് അവരുടെ മുദ്രാവാക്യം. നിലം തൊടാതെയുള്ള ഒരു തരം അലോക ഭവ്യന്മാരാണ് കവികളെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ ഏറ്റവും മികച്ച പഴയ സാഹിത്യകൃതികൾ വായിക്കുമ്പോഴൊക്കെ ഈ തർക്കവിഷയം എൻ്റെ മനസ്സിൽ പൊങ്ങി വരാറുണ്ടെന്ന് മുണ്ടശ്ശേരി പറയുന്നു. എഴുതപ്പെട്ട കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരങ്ങൾ അവയിൽ സ്വാധീനശക്തിയായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അതത് കാലങ്ങളിലെ സാമൂഹ്യ മര്യാദകൾ ഇത്തരം കൃതികളിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മുണ്ടശ്ശേരി പറയുന്നു. മഹാകാവ്യങ്ങളെ പഠിക്കുമ്പോൾ കാലികാദർശനങ്ങളുടെ കയ്യേറ്റം തെളിഞ്ഞു കാണാം. അവയുടെ കർത്താക്കളായ കവികൾ തങ്ങൾ ജീവിച്ച കാലങ്ങളിലെ സാമൂഹ്യ സംസ്കാരത്തിന് വേണ്ടുവോളം അടിമപ്പെട്ടിരുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്ന തൻ്റെ വാദത്തെ മഹാകാവ്യങ്ങളിലൂടെ ഈ ലേഖനത്തിൽ സമർത്ഥിക്കുന്നു. മുണ്ടശ്ശേരി തൻ്റെ ഈയൊരു വാദം ഉറപ്പിക്കുന്നതിനു വേണ്ടി മഹാഭാരത കർത്താവിൻ്റെ ശകുന്തള ദുഷ്യന്തൻ പ്രണയവും കാളിദാസിൻ്റെ ശകുന്തള പ്രണയവും ചർച്ചയ്ക്ക് എടുക്കുന്നു. മഹാഭാരത കർത്താവിൻ്റെ പ്രണയസങ്കല്പം പരിശോധിക്കുമ്പോൾ അതത് വിശ്വാതിശായിയായ ഒരു മാതൃകയൊന്നുമല്ല കാണാൻ കഴിയുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ കൗമാരത്തിൽ അന്യരാജ്യങ്ങളിൽ എന്ന പോലെ ഭാരതത്തിലും അന്തസ്സുള്ള നാടുവാഴി പ്രഭുക്കന്മാർ നായാട്ടിനും മറ്റും പോകുന്നതിനിടയ്ക്ക് കണ്ടെത്തുന്ന കന്യാജനങ്ങളെ കാമപൂർത്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരുന്നുവെന്നും കാര്യം കഴിഞ്ഞൊടുവിൽ മാറാപ്പേറ്റേണ്ടി വരുന്ന കന്യാജനങ്ങൾ വാഗ്ദാനങ്ങൾ പാലിച്ചു കിട്ടാനും അവകാശങ്ങൾ വകവെപ്പിക്കാനുമായി കയറി ചെല്ലേണ്ടി വന്നിരുന്നുവെന്നും പറഞ്ഞിരിക്കുകയാണ്. ഇത്തരം സംഭവഗതികളിൽ യാതൊരു അപാകവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ചിത്രം വരച്ച് കാണിക്കുക എന്നതിൽ കവിഞ്ഞ ഒരു ഉദ്ദേശവും മഹാഭാരത കഥയുടെ വക്താവിനില്ലെന്ന് വേണം പറയാൻ. അതുപോലെ സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഒന്നാന്തരം തൻ്റെ ഇടക്കാരിയാണ് ശകുന്തളയുടെ കഥാപാത്ര ചിത്രണം നടന്നിരിക്കുന്നത്. ദുഷ്യന്തനോട് നേരെ കാര്യങ്ങൾ പറയാൻ അവൾ മടിക്കുന്നില്ല. എന്നാൽ തൻ്റെ ഭാവിയെക്കുറിച്ച് ചില വാഗ്ദാനങ്ങൾ വാങ്ങിയിട്ടേ അവൾ ഗാന്ധർവത്തിന് വഴങ്ങുന്നുള്ളൂവെന്നും സ്വയം അബലയായിരുന്ന ഒരുവളല്ല മഹാഭാരത കർത്താവിൻ്റെ ശകുന്തള. പുകമൂടിയ കാൽപ്പനിക ലോകത്തിൻ്റെ അമാനുഷങ്ങളായ ജീവിത മൂല്യങ്ങളെക്കാളുമധികം നല്ല വെളിച്ചത്ത് പരമാർത്ഥിക ലോകത്തിലെ മാനുഷങ്ങളായ ജീവിത മൂല്യങ്ങളെ ചിത്രപ്പെടുത്തുകയാണ് ശകുന്തളോപാഖ്യാന കർത്താവിൻ്റെ പ്രധാന ലക്ഷ്യം. പുരുഷന്റെ തന്നിഷ്ടവും അതിയായ അധികാരമോഹവും സാധൂകരിക്കാനോ സ്ത്രീയുടെ സ്വതസിദ്ധമായ തൻ്റെ ഇടവും അവകാശബോധവും അസാധുവാക്കി അവളെ വെറുമൊരു കാഴ്ചപ്പണ്ടമാക്കുവാനോ ആ കവി കൂട്ടാക്കിയിട്ടില്ല. അത്തരമൊരു നിലപാടിൽ നിന്ന് എഴുതാൻ അന്ന് പറ്റിയിട്ടുണ്ടാവാം. സ്ത്രീപക്ഷത്തേക്ക് കടക്കുമ്പോഴാണ് കാളിദാസിനെ നിയന്ത്രിച്ച സാമൂഹ്യ ശക്തിയുടെ വിശ്വരൂപം കാണാനാവുന്നത്. ദുർവാസാവിൻ്റെ ശാപം തൊട്ട് എല്ലാ കെടുതികളും കവി ശകുന്തളയ്ക്കായി നീക്കിവെക്കുന്നു. പുരുഷന്റെ മുൻപിൽ തലയുയർത്തിപ്പിടിച്ച് തുല്യമായ വ്യക്തിത്വം അവകാശപ്പെടാൻ മതിയായ മഹാഭാരതത്തിലെ ശകുന്തള കാളിദാസന്റെ കയ്യിൽ കണ്വാശ്രമത്തിലെ മാൻപേടയേക്കാൾ കൂടുതൽ അബലയും നിസ്സഹായയുമായി പോയി. അവൾക്കൊരു വ്യക്തിസ്വാതന്ത്ര്യം അവകാശപ്പെടാനില്ല. ഈശ്വരനെ പോലും പുല്ലിംഗത്തിലാക്കിയിട്ടുള്ള പുരുഷനെ കൊണ്ട് സ്ത്രീയെ തൻ്റെ ഉപഭോഗ്യ വിഭവങ്ങളാൽ ഒന്നായി വെട്ടിക്കുറപ്പിച്ച ആ സാമൂഹ്യനീതിയുടെ സൃഷ്ടിയാണ് കാളിദാസിൻ്റെ ശകുന്തള. മഹാഭാരതത്തിലെ ദുഷ്യന്തൻ നാട്ടുകാരോട് ഉത്തരവാദപ്പെടുമ്പോൾ കാളിദാസിന്റെ ദുഷ്യന്തൻ തന്നോട് തന്നെയാണ് ഉത്തരവാദപ്പെട്ടിരുന്നത്. ഇത്രയും പറഞ്ഞതുകൊണ്ട് കാളിദാസിനെ കുറ്റപ്പെടുത്തുകയോ അദ്ദേഹത്തിന്റെ കവിത്വത്തിന്റെ വിലയിടിക്കുകയോ അല്ല തന്റെ ഉദ്ദേശമെന്ന് മുണ്ടശ്ശേരി പറയുന്നു. പ്രാചീന കവികളും അവരുടെ കാലത്തിന്റെ കയ്യിൽ ഏറെക്കുറെ കളിപ്പന്തുകളായിരുന്നു. സമകാലിക സാമൂഹിക മര്യാദകളുടെ പിടിയിൽ നിന്നും കുതറിച്ചാടുവാൻ അത്രയൊന്നും അവർക്ക് സാധിച്ചിട്ടില്ല എന്നാണ് തന്റെ വാദവുമായി മുണ്ടശ്ശേരി മുന്നോട്ട് വയ്ക്കുന്നത്. മരണത്തിന്റെ സൗന്ദര്യം, കെ പി അപ്പൻ, 1936 മുതൽ 2008 വരെ. 1936 ഓഗസ്റ്റ് 25 ആലപ്പുഴ ജില്ലയിലെ പൂന്തോപ്പിൽ പത്മനാഭൻ കാർത്യായനി ദമ്പതികളുടെ മകനായാണ് കെ പി അപ്പൻ ജനിച്ചത്. ആലപ്പുഴയിലെ സനാതന ധർമ്മ വിദ്യാശാലയിൽ സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് SD കോളേജിൽ, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ ഉപരിപഠനം, ആലുവ UC കോളേജ്, ചേർത്തല SN കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. 1972 പ്രസിദ്ധീകരിച്ച ആദ്യ കൃതിയായ ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം എന്ന ലേഖനത്തോടെയാണ് അപ്പൻ മലയാളത്തിലെ സാഹിത്യ നിരൂപകന്മാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളിൽ ആഴത്തിൽ അറിവുണ്ടായിരുന്ന അപ്പന്റെ ഗദ്യശൈലിയെ രൂപപ്പെടുത്തിയ സ്വാധീന ശക്തികളിലൊന്ന് ബൈബിളായിരുന്നു. ഇതിന്റെ പേരിൽ ക്രിസ്തീയ ബിംബങ്ങളുടെ തടവുകാരൻ എന്ന് കഥാകൃത്തായ GN പണിക്കർ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുമുണ്ട്. മലയാള സാഹിത്യത്തിൽ 70കളിലുണ്ടായ ആധുനികതാ പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുകയും ഭാവുകത്വം പരിണാമത്തിന് സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുകയും ചെയ്ത നിരൂപകനാണ് കെ പി അപ്പൻ. ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, വരകളും വർണ്ണങ്ങളും, ബൈബിൾ വെളിച്ചത്തിന്റെ കവചം, കലഹവും വിശ്വാസവും, തിരസ്കാരം, ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു, മാറുന്ന മലയാള നോവൽ, മധുരം നിന്റെ ജീവിതം, രോഗവും സാഹിത്യഭാവനയും തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകൾ. മലയാള സാഹിത്യത്തിലെ കാൽപ്പനികവാദിയായ അന്യൻ, റൊമാൻറ്റിക് ഔട്ട്സൈഡർ, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ കലാജീവിതവും സാമൂഹിക ജീവിതവും വിശകലനം ചെയ്യുന്ന ലേഖനമാണ് മരണത്തിന്റെ സൗന്ദര്യം. ഇടപ്പള്ളിയുടെ സ്വകാര്യ വ്യക്തിത്വത്തിന്റെ ജീവശ്വാസം മരണത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാഭാവികമായ ആഭിമുഖ്യമായിരുന്നു. മരണത്തിന് നേരെയുള്ള സ്വാഭാവികമായ ഈ ആഭിമുഖ്യം സൃഷ്ടിയിലൂടെ ശക്തിയായി സൂചിപ്പിക്കുകയും അതിനെ സൃഷ്ടിയുടെ രംഗത്തു മാത്രം ഒതുക്കി നിർത്താതെ ജീവിതത്തിലേക്ക് കൂടി പകർത്തിക്കാണിക്കുകയും ചെയ്ത ഒരെഴുത്തുകാരനായിരുന്നു ഇടപ്പള്ളി. ജീവിതം എന്ന അന്യരാജ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാൽപ്പനികവാദിയായ ഒരന്യന്റെ അഭിലാഷം സ്വയം വളർന്ന് ആത്മഹത്യയിൽ കലാശിക്കുകയാണ് ചെയ്തതെന്ന് ഇടപ്പള്ളിയുടെ മരണത്തെ അപ്പൻ നിരീക്ഷിക്കുന്നു. ഇടപ്പള്ളിയുടെ കവിതയിലൂടെ അദ്ദേഹം സഞ്ചരിച്ച കാൽപ്പനിക ലോകത്തിന്റെ അന്യതാബോധത്തെയും ഈ അന്യതാബോധത്തിലൂടെ ഉണ്ടാവുന്ന അഭിലാഷഭംഗവും എങ്ങനെയാണ് മരണവും ജീവിതവും തമ്മിലുള്ള അകലം ഇല്ലാതാക്കുന്നതെന്ന് സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്നുണ്ട് ഈ ലേഖനം. ഇടപ്പള്ളിയുടെ ദർശനം അദ്ദേഹത്തിന്റെ മൃത്യുബോധവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ജീവിതമെന്ന ഭൂമിയുടെ തിന്മ ഇടപ്പള്ളിയെ നിരന്തരമായി പീഡിപ്പിച്ചപ്പോൾ മരണത്തിന്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം അറിയാതെ തന്നെ ആകൃഷ്ടനായി. മരണവും പ്രേമവും ഇടപ്പള്ളിക്ക് രണ്ട് നല്ല സഹോദരികളായിരുന്നു. മരണവും സൗന്ദര്യവും പരസ്പരം ബന്ധപ്പെട്ട സങ്കല്പങ്ങളാകയാൽ മരണത്തെ പ്രാപിക്കാനുള്ള ഇടപ്പള്ളിയുടെ ആഗ്രഹത്തിൽ സൗന്ദര്യത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം തന്നെയാണ് ഭവിച്ചിരിക്കുന്നത്. ഈ ജീവിതത്തിലുള്ള വിശ്വാസമില്ലായ്മ കവിതയിലൂടെ പൂർണ്ണമായും പ്രകാശിപ്പിക്കുവാൻ പ്രയാസമാണെന്നും ആത്മഹത്യയിലൂടെ മാത്രമേ അത് പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ കഴിയൂ എന്നുമുള്ള അബോധതലങ്ങളുടെ പ്രേരണയായിരിക്കണം ആത്മഹത്യയെ അദ്ദേഹത്തിന്റെ ഇച്ഛയുടെ പ്രധാന ഘടകമാക്കി മാറ്റിയത്. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിച്ച ഈ ഇച്ഛയാണ് ഇടപ്പള്ളി കവിതയ്ക്ക് പീഡിപ്പിക്കുന്ന സൗന്ദര്യം നൽകിയത്. ജീവിതത്തെ ഒരന്യരാജ്യമായി, ദുഃഖകാരണമായി, ഭൂമിയുടെ തിന്മയായി മാത്രം കണ്ടിരുന്ന ഇടപ്പള്ളി സ്വന്തം പീഡാനുഭവങ്ങളിൽ നിന്നും സൗന്ദര്യം സൃഷ്ടിച്ചു. അതാണ് ഇടപ്പള്ളി കവിത എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കവിതയിലൂടെ ജീവിതത്തെയും അപഗ്രഥിക്കുകയാണ് ഈ ലേഖനം. സ്ത്രീയില്ലാത്ത മാതൃഭൂമി, കൽപ്പറ്റ നാരായണൻ, 1952. കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ, സാഹിത്യ വിമർശകൻ, സാംസ്കാരിക നിരീക്ഷകൻ. 1952 വയനാട്ടിൽ കൽപ്പറ്റയ്ക്കടുത്ത് കോട്ടത്തറയിൽ പാലുകാപ്പിൽ ശങ്കരൻ നായരുടെയും നാരായണിയമ്മയുടെയും മകനായി പിറന്നു. കൽപ്പറ്റ SKMJ ഹൈസ്കൂളിലും കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും പഠിച്ചു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിലും കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും അധ്യാപകനായി. കോഴിക്കോട് സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിരുന്നു. മാധ്യമം ആഴ്ചപ്പതിപ്പിൽ, ഈ കണ്ണടയൊന്ന് വെച്ചു നോക്കൂ, മലയാള മനോരമയിൽ ബുദ്ധപക്ഷം എന്നീ കോളങ്ങൾ എഴുതിയിട്ടുണ്ട്.
92. കൽപ്പറ്റ നാരായണന്റെ കവിതയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് സ്ത്രീയില്ലാത്ത മാതൃഭൂമി. എന്താണ് കവിത? എന്തിനാണ് കവിത? ഭാഷയിലും സംസ്കാരത്തിലും കവിത ഉണ്ടാക്കുന്ന അഭിവൃദ്ധികൾ എന്ത്? തുടങ്ങിയ ചോദ്യങ്ങളിൽ നിന്ന് പിറവിയെടുത്ത ഈ ലേഖന സമാഹാരം പി കുഞ്ഞിരാമൻ നായർ, ഇടശ്ശേരി, വൈലോപ്പിള്ളി തുടങ്ങിയവർ ഉൾപ്പെടെ മലയാളത്തിലെ കാവ്യപാരമ്പര്യത്തിന്റെ തുടർ കണ്ണികൾ ഓരോന്നിനെയും സ്പർശിക്കുന്നു. അത്രമേൽ അദൃശ്യയായതിനാലാണ് സ്ത്രീ ഇത്രമേൽ ദൃശ്യയാവാൻ വെമ്പുന്നത് എന്നു തുടങ്ങുന്ന ഈ ലേഖനം മലയാള കവിതാ സാഹിത്യത്തിൽ ബാലാമണി അമ്മ ആവിഷ്കരിച്ച് ശക്തമായ സ്ത്രീ ജീവിതത്തെ ലഘുവാക്കിക്കളഞ്ഞ മലയാളിയോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. മൂർത്തമാം വിനയം പോലിരുന്നോരുടൽ ആയി മലയാള മനസ്സിൽ ഒളിച്ചുവസിച്ച ബാലാമണിയമ്മയുടെ മഴുവിന്റെ കഥയിലെ ജന്മഗന്ധി പത്നിയെ മൂർത്തമായ വിനയമായിരുന്നവൾ എന്നല്ല, അതുപോലിരുന്നവൾ എന്ന് തിരുത്തി വായിക്കുകയാണ് കൽപ്പറ്റ. മാതൃത്വത്തിന്റെ അകളങ്ക പുഷ്പങ്ങൾ മാത്രം വിരിയിച്ച് മുള്ളില്ലാത്ത ഒരു പനിനീർ ചെടിയാക്കി അവരെ മലയാളി ലളിതമാക്കി ലഘുവും എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു. കാവ്യ ചർച്ചകളിൽ നിന്ന് ഈ ലാളിത്യത്തിന്റെ പേരിൽ അദൃശ്യയായ ബാലാമണിയമ്മയുടെ കവിതയിലുള്ള സങ്കീർണവും ദാർശനികവുമായ അപൂർവതയെ അദ്ദേഹം കണ്ടെത്തുന്നു. ഈ നാടിന്റെ ബാഹ്യമോടി മാത്രമല്ല തീരാതൃഷ്ണയും സുവ്യക്തമായി മനസ്സിലാക്കിയ ബാലാമണിയമ്മയെ വിമർശക ലോകത്തേക്ക് എടുത്തുകാട്ടുമ്പോൾ തന്റെ കാവ്യാഭിരുചി മുന്തിയതാണെന്ന് അഹങ്കരിക്കുകയും മലയാളികൾക്കെല്ലാം വേണ്ടി ഒരു പ്രായശ്ചിത്തം ചെയ്യുകയുമാണ് കൽപ്പറ്റ. 93. എഴുത്തും അധികാരവും പി കെ രാജശേഖരൻ, 1966. 1966 February 21 തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴിനടുത്തുള്ള കൽപ്പൂരിൽ ജനിച്ചു. യൂണിവേഴ്സിറ്റി കോളേജ്, കാര്യവട്ടം സർവകലാശാല ക്യാമ്പസ് എന്നിവിടങ്ങളിൽ പഠനം. കേരള സർവകലാശാലയിൽ നിന്ന് PhD നേടി. വിമർശകൻ, സാഹിത്യ നിരൂപകൻ, പത്രപ്രവർത്തകൻ, അധ്യാപകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ്. ലോകസാഹിത്യത്തിലെ വിഖ്യാത നോവലുകളെ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം എഴുതിയ വാക്കിന്റെ മൂന്നാംകര എന്ന ലേഖന പരമ്പര ഏറെ സഹൃദയ ശ്രദ്ധ പിടിച്ചുപറ്റി. പിതൃഘടികാരം, OV വിജയന്റെ കലയും ദർശനവും, അന്ധനായ ദൈവം, മലയാള നോവലിന്റെ 100 വർഷങ്ങൾ, നിശാസന്ദർശനങ്ങൾ, വാക്കിന്റെ മൂന്നാംകര, നരകത്തിന്റെ ഭൂപടങ്ങൾ, ഏകാന്ത നഗരങ്ങൾ, ഉത്തരാധുനിക മലയാള സാഹിത്യത്തിന്റെ സൗന്ദര്യശാസ്ത്രം, ബുക്സ്റ്റാൾജിയ, ഒരു പുസ്തക വായനക്കാരന്റെ ഗൃഹാതുരത്വങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. അന്ധനായ ദൈവം, മലയാള നോവലിന്റെ 100 വർഷങ്ങൾ എന്ന പഠനഗ്രന്ഥത്തിൽ പി കെ രാജശേഖരൻ കഴിഞ്ഞ ശതകത്തിൽ മലയാളി കടന്നുപോരുകയും ആർജിക്കുകയും ചെയ്ത എല്ലാ സാംസ്കാരിക വിശേഷങ്ങളും സാമൂഹികാനുഭവങ്ങളും മാറ്റിമറിക്കപ്പെടുകയും പുനരെഴുതുകയും ചെയ്ത നോവലിന്റെ 100 വർഷത്തെ വിലയിരുത്തുന്നു. ഈ പഠനഗ്രന്ഥത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ് എഴുത്തും അധികാരവും. അച്ചടിയും ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും നൽകിയ പുതിയ സാധ്യതകൾ മുതലാക്കി കേരളീയ സംസ്കാരത്തിന്റെ ഭാഗമായ ആഖ്യാനരൂപമാണ് നോവൽ. ഒരു ദേശീയതയെന്ന നിലയിൽ മലയാളിയുടെ സ്വത്വരൂപീകരണത്തിന്റെയും വികാസത്തിന്റെയും ശൈഥില്യത്തിന്റെയും തുടർ പ്രക്രിയ നോവലിൽ നാം കാണുന്നു. മറ്റ് സാഹിത്യ രൂപങ്ങളിൽ പൂർണ്ണമല്ലാത്ത ഈ സവിശേഷതയാണ് മലയാള നോവലിന്റെ ചരിത്രത്തെ നമ്മുടെ ചരിത്രം തന്നെയാക്കി മാറ്റുന്നത്. 94. ചന്തുമേനോന്റെയും സി വി രാമൻ പിള്ളയുടെയും പൈതൃകത്തിൽ നിന്ന് ഉത്തരാധുനികത വരെ എത്തുന്ന മലയാള നോവലിന്റെ ചരിത്രം അതത് കാലങ്ങളിലെ കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തിയ പ്രത്യയ ശാസ്ത്രങ്ങളുടെയും ചരിത്രമാണ്. എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാത്തിനും വിധാതാവായി നിൽക്കുന്ന ഒരു ഉപരിശക്തിക്കെതിരായ എതിർപ്പും ചെറുപ്പും തുടക്കം മുതലുള്ള മലയാള നോവലുകളിലെല്ലാം കാണാം. അന്ധനായൊരു ദൈവത്തെ പോലെ മേൽക്കോയ്മയുടെ രൂപങ്ങൾ ഭിന്നതരത്തിൽ അവയിൽ ആവിഷ്കരിക്കപ്പെടുന്നു. പിതൃ മേധാവിത്വ സമൂഹം, കരുണയില്ലാത്ത വിധി, രാജനീതി, ജന്മിത്വം, മതം, ഭൂരിപക്ഷം തുടങ്ങിയ ഭിന്നരൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മേൽക്കോയ്മകൾക്കെതിരെ നോവലിന്റെ ആഖ്യാന സ്വരങ്ങൾ കലഹിക്കുന്നു. ഭരണകൂടത്തിനെതിരെയുള്ള സമരമായും വ്യവസ്ഥാപിത കുടുംബ വ്യവസ്ഥയോടുള്ള എതിർപ്പായും സാമൂഹ്യ പരിഷ്കരണേച്ഛയായും വർഗരഹിത സമുദായ സ്വപ്നമായും സാമ്പ്രദായിക സദാചാര ലംഘനമായും അധികാരത്തോടുള്ള പ്രതിരോധം നോവലിൽ കടന്നുവരുന്നതായി പി കെ രാജശേഖരൻ നിരീക്ഷിക്കുന്നു. സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ പ്രതിനിധാനത്തിൽ അടിയുറച്ച യാഥാർത്ഥ്യത്തിലും വ്യക്തിയെ കേന്ദ്രീകരിച്ച ആധുനികതയിലും പൂർവ്വമാതൃകകളെല്ലാം നഷ്ടപ്പെട്ട ഉത്തരാധുനികതയിലും അധികാരത്തോടുള്ള കലഹത്തിന്റെ സ്വരഭേദങ്ങളാണ് ഉള്ളത്. വ്യാപാര വൈവിധ്യത്തിലൂടെ നോവൽ ഒറ്റ വ്യവഹാരത്തിന്റെ ആധിപത്യത്തെ ചെറുക്കുന്നു. ഗ്രന്ഥകാരന്റെ ലോകവീക്ഷണത്തിന്റെ പ്രക്ഷേപമായി തീരാത്ത വ്യത്യസ്തവും രചയിതാവിന്റെ വീക്ഷണത്തെ എതിർക്കുന്നതുമായ സ്വരങ്ങളിലൂടെ നവപാഠങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സാഹിത്യരൂപമായി നോവലിനെ അതിന്റെ ചരിത്രവഴിയിലൂടെ കണ്ടെടുക്കുകയാണ് ഈ ലേഖനം. ഭിന്ന സ്വരങ്ങൾ ഉണ്ടാവുകയും ഏറ്റുമുട്ടുകയും പരസ്പര രൂപമാവുകയും ചെയ്യുന്ന പാഠസ്ഥലമാണ് നോവലിൻ്റേത്. ഭാഷയുടെ സാമൂഹിക സ്വഭാവത്തെ വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തെക്കുറിച്ചുള്ള സംവാദമായി തീരുന്നു നോവലിന്റെ ആഖ്യാനം. എല്ലാത്തരം അധികാര പ്രത്യയ ശാസ്ത്രങ്ങളെയും പ്രതിരോധിക്കുകയാണ് ആ സംവാദത്തിന്റെ അടിസ്ഥാന സ്വഭാവമെന്ന് തിരിച്ചറിയാൻ കഴിയാത്തതാണ് നോവൽ പഠനങ്ങളിൽ ഈ ലേഖനത്തിന്റെ പ്രസക്തി.